അവസാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, ഉലമാക്കളിലേക്ക് നമ്മൾ മടങ്ങണം എന്ന് പറയുമ്പോൾ, അവരോട് ചോദിക്കണം എന്ന് പറയുമ്പോൾ, അത് ദീനിന്റെ എല്ലാ വിഷയങ്ങളും നമ്മൾ ചോദിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിവില്ലാത്തവരായിട്ടാണ് നമ്മൾ വന്നത്. എല്ലാ വിഷയങ്ങളും നമ്മൾ ചോദിച്ചു പഠിക്കണം. പക്ഷേ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പണ്ഡിതന്മാരിലേക്ക് നമ്മൾ മടക്കേണ്ട വിഷയം എന്താണ്? ഫിത്നകളാണ്. ഒരു നാട്ടിൽ എന്തെങ്കിലും ഫിത്നകൾ നടന്നാൽ, ഉമ്മത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നാൽ, അതല്ലെങ്കിൽ ഫിത്നകളല്ലാതെ മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട പൊതുവിഷയങ്ങളാണെങ്കിൽ, അത് നമ്മൾ പണ്ഡിതന്മാരിലേക്ക് മടക്കുക എന്നുള്ളത് നിർബന്ധമാണ്. നമുക്ക് തോന്നുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ സൗകര്യമനുസരിച്ചല്ല, നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വഇദാ ജാഅഹും അംറും മിനൽ അംനി അവൽ ഖൗഫി അദാഉ ബിഹി ولو ردوه الى الرسول والى اولي الامر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان الا قليلا. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സന്തോഷം നൽകുന്ന എന്തെങ്കിലും ഒരു വാർത്തയോ അല്ലെങ്കിൽ വലിയ ദുഃഖം നൽകുന്ന എന്തെങ്കിലും ഒരു വാർത്തയോ വന്നാൽ പെട്ടെന്ന് അത് പ്രചരിപ്പിക്കുന്നതിന് പകരം അവർക്കിടയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ശരീഅത്തിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളിലേക്ക് അത് മടക്കണം. അവരതിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാം. ഇതിനെ വിശദീകരിക്കുമ്പോൾ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഈദി റഹിമഹുള്ള പറയുന്നു, അന്നഹു യംബഗി ലഹും, ശരിക്ക് ശ്രദ്ധിക്കുക, അന്നഹു യംബഗി ലഹും, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഇദാ ജാഅഹും അംറും മിനൽ ഉമൂരിൽ മുഹിമ്മ, പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വന്നാൽ, വൽ മസാലിഹിൽ ആമ്മ, പൊതുജനങ്ങളുമായി പൊതു മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം വന്നാൽ, മാ യതഅല്ലഖു ബിൽ അംനി വസുറൂരിൽ മുഅ്മിനീൻ ഔ ബിൽ ഖൗഫിൽ ലദീ ഫീഹി മുസീബതുൻ അലൈഹിം അൻ യതസബ്ബതു വലാ യസ്തഅജിലു ബിഇശാഅത്തിൽ ഖബർ. മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷങ്ങൾ നൽകുന്ന വാർത്തയാണെങ്കിലും, മുസ്ലിമീങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന വാർത്തയാണെങ്കിലും, ഒരു വിഷയം വന്നാൽ പെട്ടെന്ന് പ്രചരിപ്പിക്കാതെ ആ വിഷയത്തിൽ സ്ഥിരീകരിക്കാൻ, ആ വിഷയത്തിൽ സ്ഥിരീകരിക്കാൻ അവർ തയ്യാറാകണം. എന്താണ് അവർ ചെയ്യേണ്ടത്? യറുദ്ദൂനഹു ഇലല്ലാഹി വറസൂൽ, അവർ അല്ലാഹുവിലേക്കും റസൂലിലേക്കും അടങ്ങണം. വൈലാ ഉലിൽ ഇൽമി, വൈലാ ഉലിൽ ഇൽമി വറഈ വന്നുസ്ഹ വൽഅഖ്ലി വറസാന, ബുദ്ധിയുള്ള, ഇൽമുള്ള, അഭിപ്രായം പറയാൻ കഴിവുള്ള പണ്ഡിതന്മാരിലേക്ക് ആവശ്യങ്ങൾ അവർ മടക്കണം. അല്ലദീന യഅരിഫൂനൽ ഉമൂർ വയഅരിഫൂനൽ മസാലിഹ വളിദ്ദഹ, ആ വിഷയങ്ങളിലുള്ള വിധി മാത്രമല്ല, ആ വിഷയങ്ങൾക്കെതിരായി ഇനി സംഭവിക്കുന്നത് എന്താണ്, ഇന്നത് ചെയ്താൽ എന്ത് സംഭവിക്കും, ഇന്നത് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള വിഷയങ്ങൾ അറിയുന്ന പണ്ഡിതന്മാരിലേക്ക് കാര്യങ്ങൾ മടക്കണം. ഫഇൻ റഔ ഫീ ഇദാഅതിഹി മസ്ലഹത വനശാത ലിൽ മുഅ്മിനീൻ വസുറൂറ ലഹും വതഹറുസ മിൻ അഅദാഇഹിം ഫഅലു ദാലിക്. ഇനി പണ്ഡിതന്മാർ ആ വിഷയം നോക്കിയതിനു ശേഷം അവർക്ക് മനസ്സിലായി അത് ജനങ്ങൾക്കിടയിൽ പറയേണ്ടതാണ്, പറയുന്നതിലൂടെ ഖൈറുണ്ടാകും, അങ്ങനെയാണെങ്കിൽ പറയണം. വൈൻ റഔ മാ ഫീഹി മസ്ലഹ, ഇനി ആ വിഷയത്തിൽ പറയുന്നതിൽ നന്മയില്ല, ഔ ഫീഹി മസ്ലഹ, അതല്ലെങ്കിൽ അതിൽ നന്മയുണ്ട്, വലാക്കിൻ മദറതഹു തസീദു അലാ മസ്ലഹതി, നന്മയേക്കാളും തിന്മയാണ് അതിലെന്ന് മനസ്സിലാക്കിയാൽ, ലം യുദീഉ, അതവർ പ്രചരിപ്പിക്കാൻ പാടില്ല, ജനങ്ങൾക്കിടയിൽ പറയാൻ പാടില്ല. മസ്ലഹത്താണെങ്കിലും അതിൽ മഫ്സദത്ത്, വലിയ മഫ്സദത്ത് അടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് ജനങ്ങൾക്കിടയിൽ പറയാൻ പാടില്ല എന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഈദി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീരിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വിഷയം സഹോദരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ജനങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവിഷയങ്ങളിൽ സംസാരിക്കേണ്ടത് പണ്ഡിതന്മാരാണ്. എന്തുകൊണ്ടാണ് ചില ആളുകൾ ഇന്ന് ചോദിക്കുന്നത് കേൾക്കാറുണ്ട്, അതെന്തേ നമുക്ക് ഹദീസ് നോക്കിയാൽ മനസ്സിലാവില്ലേ, നമുക്ക് ആയത്ത് നോക്കിയാൽ മനസ്സിലാവില്ലേ, അതിന്റെ അർത്ഥം നമുക്ക് അറിയാലോ, കേവലം ഒരു വിഷയത്തിൽ ഹുക്കും അറിയുന്നത് കൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ സംസാരിക്കാൻ ആ വ്യക്തിക്ക് അർഹതയില്ല. മറിച്ച് ഒരു വിഷയത്തിൽ എന്താണ് ഹുക്കും, ശരീഅത്തിന്റെ മഖാസിദുകൾ എന്താണ്, ഒരു വിഷയത്തിൽ ഹുക്കും ഇന്നതാണ് എന്നാൽ ശരീഅത്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്, ശരീഅത്തിന് മൊത്തത്തിൽ ചില മഖാസിദുകളുണ്ട്, അതിൽ പെട്ടതാണ് ജനങ്ങളുടെ സംരക്ഷണം, ജനങ്ങളുടെ ബുദ്ധിയുടെ സംരക്ഷണം, ജനങ്ങളുടെ അഭിമാനത്തിന്റെ സംരക്ഷണം, ഇതൊക്കെ ശരീഅത്തിന്റെ മഖാസിദുകളാണ്. ഈ വിധിയെ മഖാസിദുകളുമായി എങ്ങനെ താരതമ്യം ചെയ്യും? ഇനി ഈ മഖാസിദുകൾ മനസ്സിലാക്കിയാൽ അത് പറയുന്നതിലൂടെ നന്മയാണോ തിന്മയാണോ ഉണ്ടാകുന്നത്? ഈ വിഷയങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പണ്ഡിതന്മാർ ഫിത്നകളിൽ സംസാരിക്കുക, അല്ലെങ്കിൽ നവാസിലുകളിൽ മുസ്ലിം ഉമ്മത്തിന് പെട്ടെന്നുണ്ടാകുന്ന വിഷയങ്ങളിൽ അവർ സംസാരിക്കുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഹദീസ് മനസ്സിലാകുമല്ലോ, നമുക്ക് ആയത്ത് മനസ്സിലാകുമല്ലോ, അതുകൊണ്ട് നമുക്ക് സംസാരിക്കാമെന്നൊരു ധാരണ ഒരു കാരണവശാലും നമുക്ക് വരാൻ പാടില്ല. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഈദി റഹിമഹുള്ള, ഖളിർ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിലുള്ള സംഭവം അത് പറയുന്നതിനിടയിൽ അതിലുള്ള ഒരു ഫായിദയായി ഷെയ്ഖ് സഈദി റഹിമഹുള്ള പറയുന്നു, മിൻഹ അൽ ഖാഇദത്തുൽ കബീറ, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന ഒരു പാഠം എന്താണ്? മൂസാ നബിയുടെ സംഭവത്തിൽ നിന്ന് ഇന്ന് പൊതുവെ ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ്, ഒരാളെ കൊല്ലുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്, കൊല്ലാൻ പാടില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സംഭവത്തിൽ എന്താ ഉണ്ടായത്? ഖദർ അലൈഹിസ്സലാം ഒരാളെ കൊന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും ആ കാര്യം ആദ്യത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഖദർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ എതിർത്തു താങ്കൾ ആ ചെയ്തതിനെ. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹിമഹുള്ള പറയുന്നു, ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? അന്നഹു യുദ്ഫഉ ശർറുൽ കബീറു ബിർതികാബി ശർറി സഗീർ. ചെറിയ ഒരു ഷർറ് ചെയ്യുന്നതിലൂടെ വലിയ ഷർറ് നീങ്ങിപ്പോകുമെങ്കിൽ ചെറിയ ഷർറ് അവിടെ ചെയ്യണം. വയുറാ അക്ബറുൽ മസ്ലഹതൈനി ബിതഫ്വീതി അദ്നാഹുമ. ചെറിയൊരു മസ്ലഹത്ത് നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും വലിയ മസ്ലഹത്ത് ഉണ്ടാകുമെങ്കിൽ ആ ചെറിയ മസ്ലഹത്ത് അവിടെ നഷ്ടപ്പെടുത്തണം. നമ്മൾ ചില ആളുകളെ നിന്ദിക്കും, അത് മസ്ലഹത്തല്ലേ, എങ്ങനെ നമ്മൾ ഒഴിവാക്കാം? അല്ല, വലിയ മസ്ലഹത്താണ് അവിടെ പരിഗണന. എന്നിട്ട് പറയുന്നു, ഫൈന ഖത്ലൽ ഗുലാമി ശർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തിൽ ഖദർ അലൈഹി സ്സലാം ആ വ്യക്തിയെ കൊന്നത് അത് ഷർറാണ്. പക്ഷേ ലക്കിന്ന ബഖാഅഹ്, ആ കുട്ടി ജീവിച്ചിരുന്നാൽ, വലക്കിന്ന ബഖാഅഹു ഹത്താ യഫ്തിന അബവൈഹി അൻ ദീനിഹിമ അഅളമു ശർറം മിൻ. ആ കുട്ടി ജീവിച്ചിരുന്ന് ആ മാതാപിതാക്കളെ അവരുടെ ദീനിൽ നിന്ന് വഴിതിരിച്ചു കളഞ്ഞാൽ, അവരുടെ ദീന് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഷർ. അതുകൊണ്ട് രണ്ട് ഷർറുകൾ: ഒന്ന്, മാതാപിതാക്കളുടെ ദീന് നഷ്ടപ്പെട്ടു പോകും; മറ്റൊരു ഭാഗത്ത് കുട്ടിയെ കൊല്ലുക എന്നുള്ളത്. ഇവിടെ ഷർ കുറഞ്ഞത് കുട്ടിയെ കൊല്ലുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാൻ എങ്ങനെയാണ് സാധിച്ചത്? അവർക്ക് ഇൽമുള്ളത് കൊണ്ടാണ്. ഇത് പണ്ഡിതന്മാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ മുസ്ലിം ഉമ്മത്തിൻ്റെ വിഷയം, പൊതുവായ വിഷയങ്ങൾ ഒരു കാരണവശാലും എല്ലാവരും സംസാരിക്കാൻ പാടില്ല. അത് നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സമീപകാലമൊക്കെ വളരെയധികം അധികരിച്ചു വരികയാണ്. പല ആളുകളും അവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് തങ്ങൾക്കും തെളിവുകൾ മനസ്സിലാകുമല്ലോ, എന്തിനാണ് പണ്ഡിതന്മാരിലേക്ക് മടക്കേണ്ട ആവശ്യമെന്ന് ചോദിക്കുന്നവർ. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇന്ന് നമുക്ക് അൽഹംദുലില്ലാ ഒരു വിഷയം വന്നാൽ അതിനെക്കുറിച്ച് വിശദീകരിച്ച് എഴുതി പണ്ഡിതന്മാരുടെ അരികിലേക്ക് പോകാൻ സൗദി അറേബ്യയിലൊക്കെയുള്ള അഹ്ലുസുന്നയുടെ കിബാറുകളായ അവിടെയുള്ള മുഫ്തി അടക്കം അവരെ സമീപിക്കാനും അവരോട് വിഷയങ്ങൾ ചോദിക്കാനും നമുക്ക് ധാരാളം അവസരങ്ങളുണ്ട്. നേരിട്ട് വേണമെങ്കിൽ നേരിട്ട് പോയിട്ട് ചോദിക്കാം. ലജ്നയിൽ പോയാൽ നേരിട്ട് അവരെ കാണാം. അവരെ കാണുന്നതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളില്ല. അതല്ല എങ്കിൽ എഴുതിക്കൊണ്ട് പണ്ഡിതന്മാരോട് ചോദിക്കാം. എത്രയോ സൗകര്യങ്ങൾ അൽഹംദുലില്ലാ നമുക്കിന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പണ്ഡിതന്മാരുടെ വിധി എന്താണോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു വിവരം വന്നാൽ അത് നിർബന്ധമായും അതിന്റെ സത്യാവസ്ഥ അറിയണം എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നു, അല്ലാഹു അസ്സ വജൽ ജഅല ഉമൂറ സിൽമി വൽ ഹർബി വൽ ഉമൂറ അൽ ആമ അൽ മർജിഉ ഫീഹ ഇലാ വലാതിൽ ഉമൂരി വ ഇലാ ഉലമാഇ ഖാസ്സ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളുടെ പൊതുവായ വിഷയങ്ങൾ അതിലേക്ക് മടങ്ങാൻ നിശ്ചയിച്ചിട്ടുള്ളത് പണ്ഡിതന്മാരിലേക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാ യജൂസു ലി അഫ്റാദിൻ നാസി അൻ യതദഖലു ഫീഹാ. സാധാരണക്കാർ അല്ലെങ്കിൽ ഓരോരുത്തർ, വലിയ വലിയ പണ്ഡിതന്മാരല്ലാതെ മുസ്ലിം ഉമ്മത്തിന്റെ വിഷയത്തിൽ ചെറിയ ചെറിയ ആളുകൾ, അഫ്റാദുന്നാസ്, സാധാരണക്കാരായ ആളുകൾ, ഇനി അവർ വിദ്യാർത്ഥികളാണെങ്കിലും ഉമ്മത്തിന്റെ വിഷയങ്ങളാണ് എങ്കിൽ പണ്ഡിതന്മാരല്ലാത്തവർ അതിൽ സംസാരിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ലിഅന്ന ഹാദാ യുശത്തിതുൽ അംർ, അത് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും. വയുഫർഖുൽ വഹ്ദ, ജനങ്ങളുടെ ഐക്യത്തെ അതില്ലാതാക്കും. വയുതീഹുൽ ഫുർസത ലി അസ്ഹാബിൽ അഗ്റാദിൽ ലദീന യതറബ്ബസൂന ബിൽ മുഅ്മിനീന ദവായിർ. മുസ്ലിമീങ്ങളെയും മുഅ്മിനീങ്ങളെയും കുറ്റം പറയാൻ തക്കം പാർത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് ഒരവസരം നൽകലാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും പൊതുവായ വിഷയങ്ങളിൽ സാധാരണക്കാരോ അല്ലെങ്കിൽ വലിയ പണ്ഡിതന്മാരല്ലാത്തവരോ സംസാരിക്കാൻ പാടില്ല എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കിടയിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള വിഷയങ്ങൾ, മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് പണ്ഡിതന്മാരിലേക്ക് മടക്കണം. അത് ചോദിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം സാഹചര്യങ്ങളുണ്ട്. അവരിൽ നിന്നുള്ള ഒരു വാർത്ത കേട്ടുകൊണ്ട് അവരുടെ ഫത്വ അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിന് സമാധാനമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം നമുക്ക് കുറ്റമില്ല. കാരണം അവരതിൻ്റെ ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ പറഞ്ഞത്, അഅലമുന്നാസി മൻസില മൻ കാന ബൈന അല്ലാഹി വ ബൈന ഖൽഖി. ജനങ്ങളിൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളവർ ആരാണ്? അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ അള്ളാഹുവിന്റെ വിധികൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നവരാണ് അൽ ഉലമാ വൽ അംബിയ. അവർ അംബിയാക്കളും പണ്ഡിതന്മാരുമാണെന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ല പറഞ്ഞു. ഇമാം ഇബ്നുൽ ഖയ്യിം, അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്, ഇഅലാമുൽ മുവഖ്ഖിഈൻ. ആ കിതാബിന്റെ അർത്ഥം എന്താണ്? ആ പേരിന്റെ അർത്ഥം എന്താണ്? ഒരു പണ്ഡിതൻ ഒരു വിധി നൽകുമ്പോൾ ഇതാണ് അള്ളാഹുവിന്റെ ഈ വിഷയത്തിലുള്ള വിധി എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ സംസാരിക്കേണ്ടത് പണ്ഡിതന്മാരാണ്, അവർക്കാണ് അള്ളാഹുവിന്റെ മുമ്പിൽ അതിനുള്ള ഉത്തരവാദിത്വം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ സംസാരങ്ങളിലൊക്കെ നമുക്ക് കാണാം. സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്സരി റഹിമഹുല്ല പറയുന്നു, മൻ അറാദ അയ്യന്നുറ ഇലാ മജാലിസിൽ അംബിയ, അംബിയാക്കളുടെ സദസ്സുകൾ കാണാൻ ആഗ്രഹിക്കുന്നവർ, ഫല്യന്നുർ ഇലാ മജാലിസിൽ ഉലമാ, പണ്ഡിതന്മാരുടെ സദസ്സിലേക്ക് അവർ നോക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ സംസാരിക്കേണ്ടത് പണ്ഡിതന്മാരാണ്. അവരാണ് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹിമഹുല്ല പറഞ്ഞു, മസലുൽ ആലിമി ഫിൽ ബലദ്, ഒരു നാട്ടിൽ ഒരു പണ്ഡിതൻ ഉണ്ടാകുന്നത് കമസലിൽ ഐനിൽ അദ്ബ, അവിടെ നല്ല തെളിനീരുള്ള ഒരു അരുവിയുള്ളത് പോലെയാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കൊക്കെ അതിൽ നിന്ന് വെള്ളം കുടിക്കാം, ജനങ്ങൾക്ക് ആ വെള്ളം ഉപയോഗിക്കാം, ഇതുപോലെയാണ് പണ്ഡിതന്മാർ ഉണ്ടാവുക എന്നുള്ളത്. ഇന്ന് അൽഹംദുലില്ലാ നമുക്ക് ധാരാളം പണ്ഡിതന്മാരുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ, ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, നമ്മുടെ സംസാരം കേൾക്കാൻ ധാരാളം പണ്ഡിതന്മാർ അൽഹംദുലില്ലാ ഇന്നുണ്ട്. എത്രയോ പണ്ഡിതന്മാരെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഇടയിലുള്ള വിഷയങ്ങൾ, മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സാധാരണക്കാർ സംസാരിക്കുമ്പോൾ അതിൽ നമ്മൾ ചെവി കൊടുക്കാൻ പാടില്ല, മറിച്ച് ഉലമാക്കളിലേക്ക് നമ്മൾ മടക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ പറയും, നമ്മളും വിദ്യാർത്ഥികളാണ്, നമുക്ക് സംസാരിക്കാം. അങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ലാ, അദ്ദേഹത്തോട് ചില വിദ്യാർത്ഥികൾ വന്നിട്ട് ചോദിച്ചു, ലിബിയയിൽ പ്രശ്നം നടക്കുന്നുണ്ട്, അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, സംസാരിക്കാൻ പാടില്ല. അന്നവാസിൽ ലാ യുർജഉ ഫീഹാ ഇല്ലാ ഇലൽ മുജ്തഹിദീൻ, ഗവേഷണം ചെയ്യാൻ കഴിവുള്ള, അതിന് പ്രാപ്തിയുള്ള പണ്ഡിതന്മാരിലേക്ക് മാത്രമാണ് അതിലേക്ക് മടങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, വലാ യജൂസു ലി ത്വാലിബിൽ ഇൽം, ഒരു വിദ്യാർത്ഥിക്ക് അനുവദനീയമല്ല, അൻ യുഫ്തിയ ഫിൻ നവാസിൽ, മുസ്ലിമീങ്ങളുടെ വിഷയങ്ങളിൽ, പൊതുവിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു വിദ്യാർത്ഥിക്ക്, സാധാരണക്കാരനല്ല, ഒരു വിദ്യാർത്ഥിക്ക് അനുവദനീയമല്ല. ഇദാ ജാഅഹു ത്വല്ലാബു ലാ യഫ്റഹ്, ഒരു വിദ്യാർത്ഥിയുടെ അരികിൽ വന്നിട്ട് ചില ആളുകൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഇന്നതിലെ വിധി എന്താണ്? മുസ്ലിമീങ്ങളുടെ നവാസിലുമായി ബന്ധപ്പെട്ട്, മൊത്തത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയെ സമീപിച്ചുകൊണ്ട് ഒരാൾ ചോദിച്ചു, ഇന്നതിലെ വിധി എന്താണ്? അങ്ങനെ ചോദിക്കപ്പെട്ടാൽ ആ വിദ്യാർത്ഥി അവിടെ സന്തോഷിച്ച് അവനൊരു വിധി പറയാൻ പാടില്ല, മറിച്ച് അവൻ എന്ത് പറയണം? ഇദ്ഹബു ഇലൽ ഉലമാ, നിങ്ങൾ പണ്ഡിതന്മാരുടെ അരികിലേക്ക് പോവുക, ഇലാ ഹൈഅതി കിബാരിൽ ഉലമാ, ഉന്നതമായ അല്ലെങ്കിൽ വലിയ വലിയ പണ്ഡിതന്മാർ അവരുടെ അരികിലേക്ക് പോവുക, അങ്ങനെ പറയണം. വഇല്ല അള്ളാഹുനൽ മുസ്ലിമീൻ, അതല്ല എങ്കിൽ മുസ്ലിമീങ്ങളെയാണ്, മുസ്ലിം ഉമ്മത്തിനെയാണ്, അവരുടെ ഐക്യത്തെയാണ് നാം ഇല്ലാതാക്കുന്നത് എന്ന് ഷെയ്ഖ് സുലൈമാൻ അർ-റുഹൈലി ഹഫിളഹുല്ല പറഞ്ഞു. എന്നിട്ട് ഷെയ്ഖ് അത് പറയുകയാണ്, നവാസിലുകളിൽ ഉലമാക്കളെ സമീപിക്കുക എന്നുള്ളത് സലഫിയത്തിന്റെ അടിസ്ഥാനമാണ്. നവാസിലുകളിൽ പണ്ഡിതന്മാരെ സമീപിക്കുക, അവരുടെ വിധി കേൾക്കുക എന്നുള്ളത് സലഫിയത്തിന്റെ അടിസ്ഥാനമാണ്. ഷെയ്ഖ് പറഞ്ഞു, പഴയ കാലഘട്ടത്തിലൊക്കെ ഹിസ്ബികളെ എതിർക്കാറുള്ളത് തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാണ്? നവാസിലുകളിൽ അവർ പണ്ഡിതന്മാരിലേക്ക് മടങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സലഫികളുടെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ്, അവർക്കിടയിൽ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവിഷയങ്ങൾ വന്നാൽ അവർ പണ്ഡിതന്മാരിലേക്ക് മടങ്ങും എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തിന്റെ വിഷയങ്ങൾ, പൊതുവായ വിഷയങ്ങൾ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറഞ്ഞതുപോലെ അഫ്റാദുന്നാസ്, ഓരോരുത്തർക്ക് അതിൽ സംസാരിക്കാൻ അവകാശമില്ല. ഷെയ്ഖ് സുലൈമാൻ പറഞ്ഞതുപോലെ സാധാരണ വിദ്യാർത്ഥികൾ അതിൽ സംസാരിക്കാൻ പാടില്ല, അതിൽ സംസാരിക്കേണ്ടത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ സംസാരിക്കാൻ കേവലം ആ വിഷയത്തിലുള്ള ഹുക്കുമ് പറഞ്ഞാൽ പോരാ, ആ ഹദീസ് വായിച്ചു, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അതുകൊണ്ടുള്ള ഉദ്ദേശം ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ, മറിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് ശരീഅത്തിന്റെ മറ്റുതര മഖാസിദുകൾ നോക്കി, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നോക്കി, അങ്ങനെയാണ് അതിൽ സംസാരിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ പണ്ഡിതന്മാരിലേക്ക് മടക്കുക, അവരെ നമ്മൾ സ്നേഹിക്കുക, അവരെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. ഇമാം തഹാവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അഖീദയിൽ അൽ അഖീദത്തു തഹാവി എന്ന കിതാബിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നതായി കാണാം. അലി ഇബ്നുൽ മദീനി റഹിമഹുല്ലാ പറയുന്നു, പണ്ഡിതന്മാരെ സ്നേഹിക്കുന്നവരെ കണ്ടാൽ മനസ്സിലാക്കുക, ഫർജു ഖൈറ, ആ വ്യക്തിയിൽ നന്മയുണ്ട്, അദ്ദേഹത്തിൽ നന്മയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വിഷയങ്ങൾ, ദീനുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങളാണെങ്കിലും നമ്മൾ പണ്ഡിതന്മാരിലേക്ക് മടക്കുക, അതിൻ്റെ അഹ്കാമുകൾ പണ്ഡിതന്മാരോട് ചോദിക്കുക, അതിൻ്റെ തെളിവുകൾ പണ്ഡിതന്മാരോട് ചോദിക്കുക, അതിൻ്റെ തെളിവിൻ്റെ രൂപങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക. അങ്ങനെ പണ്ഡിതന്മാരുമായി ഒരു ബന്ധമുണ്ടാക്കിയെടുത്താൽ ആഖിറത്തിലെത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മുടെ ഉത്തരവാദിത്വം കഴിയും. അവരാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും വിവരദോഷികളെയോ അല്ലെങ്കിൽ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് ചമന്നു വരുന്നവരെയോ അല്ലെങ്കിൽ സാധാരണ പ്രാസംഗികരെയോ പണ്ഡിതന്മാരായി കണക്കാക്കി അവരുടെ അഭിപ്രായങ്ങൾക്ക് നമ്മുടെ ദീന് വെച്ചു കൊടുത്താൽ ആഖിറത്തിലെത്തിയാൽ നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. കാരണം അള്ളാഹു നമ്മോട് പറഞ്ഞത് അഹ്ലുൽ ദിക്റിനോട് ചോദിക്കാനാണ്, അഹ്ലുൽ ജഹലിനോട് ചോദിക്കാനല്ല. അതുകൊണ്ട് പണ്ഡിതന്മാരോട് ചോദിക്കുക, അവരിലേക്ക് വിഷയങ്ങൾ മടക്കുക, അവരോട് നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നല്ല രൂപത്തിൽ ഇൽമ് പഠിക്കാനും ഇൽമ് അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കാനും മുൻഗാമികളുടെ ഫഹം അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രൂപത്തിൽ ഇൽമ് പഠിച്ച് അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാൻ മാസത്തിൽ നല്ല രൂപത്തിൽ ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമദാൻ മാസമാണ്, ഇബാദത്തുകൾക്ക് കൂടുതൽ ശ്രദ്ധ കാണിക്കുക, നന്നായി ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുമായിട്ട് അടുപ്പമുണ്ടാക്കുക, നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി കളയാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മളിന്ന് സംസാരിച്ച വിഷയം എന്നുള്ളത് വിശാലമായൊരു വിഷയമാണ്, അതിൽ ധാരാളം വശങ്ങൾ വരുന്നുണ്ട്. പണ്ഡിതന്മാരുടെ തെറ്റുകളോട് നാം സ്വീകരിക്കേണ്ട നിലപാട്, അവരുടെ അഭിപ്രായങ്ങളോട് നാം അഭിപ്രായ ഭിന്നതകളോട് നാം സ്വീകരിക്കേണ്ട നിലപാട്, ധാരാളം വിഷയങ്ങൾ. പക്ഷേ സമയപരിധി, അതുപോലെ തന്നെ സംസാരിക്കുന്ന ദിവസം റമദാനിൻ്റെ അവസാന ദിവസങ്ങളാണ്. ഒരിക്കലും ഇനിയും അധികരിപ്പിക്കുക എന്നുള്ളത്, ഇപ്പോൾ തന്നെ കുറച്ച് അധികമായി ഇനിയും അധികരിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ഉചിതമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. سبحان الله وبحمده سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.